പ്രൈസ് ദ ലോർഡ്. ബൈബിൾ പഠനത്തിലേക്ക് സ്വാഗതം. സ്നേഹമുള്ളവരെ, യേശയ്യ പ്രവാചകന്റെ പുസ്തകമാണ് നമ്മൾ ഇന്നലെ പഠന വിഷയമാക്കിയത്. അത് നമ്മൾ ഇന്ന് തുടർന്ന് പഠിക്കുകയാണ്. BC 740 700 മധ്യേ ഇസ്രായേലിലെ തെക്കൻ രാജ്യമായ യൂദായിലെ 4 രാജാക്കന്മാരുടെ ഭരണകാലത്ത് ജെറൂസലം കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന വലിയ പ്രവാചകനാണ് യേശയ്യ. അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന 66 അധ്യായങ്ങളുള്ള പുസ്തകം 3 കാലഘട്ടങ്ങളിൽ രചിക്കപ്പെട്ടതാണെന്നും അതെല്ലാം കൂടി പ്രവാസത്തിന് ശേഷം ഒരുമിച്ച് ഗ്രന്ഥമാക്കിയതാണെന്നും നമ്മൾ കണ്ടുവച്ചു. BC 587 മുമ്പുള്ള പ്രവാസത്തിന് മുമ്പുള്ള ഒരു ഭാഗം 1:39 വരെ, BC 587-ഉം 538-ഉം ഇടയ്ക്ക് പ്രവാസകാലത്ത് രൂപം കൊണ്ട 40 മുതൽ 55 വരെയുള്ള അധ്യായങ്ങൾ രണ്ടാം ഭാഗം, BC 538-ന് ശേഷം പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നവരോട് പ്രസംഗിച്ച പ്രവചനങ്ങൾ ഉൾക്കൊള്ളുന്ന 56 മുതൽ 66 വരെയുള്ള അധ്യായങ്ങൾ അടങ്ങുന്ന മൂന്നാം ഭാഗം. ഇതിൽ ആദ്യത്തേത് 1 യേശയ്യ, പിന്നെ 2 യേശയ്യ, 3 യേശയ്യ, ഇങ്ങനെ അറിയപ്പെടുന്നു. ആദ്യ പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായമാണ് നമ്മൾ ഇന്നലെ വായിച്ച് പഠനം ആരംഭിച്ചത്. 6 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിളിക്കു ശേഷം പ്രവാചകൻ തന്നെ ദൗത്യം ആരംഭിക്കുന്നത് 1 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തോട് അവിശ്വസ്തരായിത്തീർന്ന ജനത്തിൻ്റെ ചിത്രം എടുത്തു കാണിച്ചുകൊണ്ടാണ് പ്രവചനം ആരംഭിക്കുന്നത്. ജനം ദൈവത്തെ അറിയുന്നില്ല, ഇതാണ് അടിസ്ഥാനപരമായ ആരോപണം. ഹോസിയായിലൂടെ പറഞ്ഞു വെച്ചത് തന്നെയാണിത്, ദൈവത്തെ അറിയാത്ത ഒരു ജനം. അവരെ പോറ്റു വളർത്തിയ ദൈവമാണെങ്കിലും, അവരെ ഒരു ജനമാക്കി തീർത്തത് കർത്താവായ ദൈവമാണെങ്കിലും, ആ കർത്താവിനെ അവർ അറിയുന്നില്ല. തന്നെയുമല്ല, അവർ മനഃപൂർവ്വം കർത്താവിനെ പരിത്യജിച്ചു, അന്യ ദൈവങ്ങളുടെ പിന്നാലെ പോയി കർത്താവിനെ അവഹേളിച്ചു. അങ്ങനെ ദൈവത്തിൽ നിന്ന് തീർത്തും അകന്നുപോയി. ഈ അകന്നുപോയ ജനത്തിന് സംഭവിച്ചതെന്താണെന്ന് 1 അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയത് നമ്മൾ വായിച്ചു. ദേശം ശത്രുക്കളുടെ ആക്രമണത്തിന് ഇരയായിത്തീർന്നു. ശത്രു ആക്രമിച്ച് നശിപ്പിച്ച ഒരു ദേശത്തിൻ്റെ ചിത്രമാണ് യേശയ്യ ആദ്യമേ വരച്ചു കാട്ടുന്നത്. ഇത് പ്രഹരിക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ ചിത്രം പോലെയാണ്. ഉള്ളംകാൽ മുതൽ ഉച്ചുവരെ മുറിവേൽക്കാത്ത ഒരു ഇടവുമില്ലാതെ രക്തമൊലിക്കുന്ന ചതവുകളും വ്രണങ്ങളും നിറഞ്ഞ ഒരു ശരീരം പോലെയായിത്തീർന്നു യൂദാ ജനം. ഇനി 9 വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. 1 അധ്യായം 9 വാക്യം: സൈന്യങ്ങളുടെ കർത്താവ് നമ്മിൽ ഏതാനും പേരെ അവശേഷിപ്പിച്ചില്ലായിരുന്നെങ്കിൽ നാം സോദോം പോലെയാകുമായിരുന്നു, ഗൊമോറ പോലെ ആയിത്തീരുമായിരുന്നു. സോദോം ഗൊമോറ നഗരങ്ങൾ കഠിനമായ പാപത്തിൻ്റെ അതിക്രമങ്ങളുടെ പേരിൽ ദൈവം അഗ്നി ഇറക്കി നശിപ്പിച്ച നഗരങ്ങളാണെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്രകാരമുള്ള നാശത്തിൽ നഗരം മുഴുവനും ഉൾപ്പെട്ടു, ആരും അതിൽ നവശേഷിച്ചില്ല. സോദോമിൽ നിന്ന് ലോത്തും കുടുംബാംഗങ്ങളും മാത്രമാണ് പ്രത്യേകമായി രക്ഷിക്കപ്പെട്ടത്. അങ്ങനെ സമ്പൂർണമായി നശിപ്പിക്കപ്പെട്ട സോദോമും ഗൊമോറയും പോലെയാകുമായിരുന്നു ഇസ്രായേൽ ജനവും, ദൈവം പ്രത്യേകമായി അവരെ പരിപാലിച്ചില്ലായിരുന്നുവെങ്കിൽ. അപ്പൊ ചുരുക്കം പേർ അവശേഷിച്ചിരിക്കുന്ന ആ അവസ്ഥയിൽ അവരോട് ദൈവത്തിൻ്റെ വചനം അറിയിക്കുകയാണ് പ്രവാചകൻ ചെയ്യുന്നത്. സോദോം ഗൊമോറ എന്ന പദങ്ങൾ ഉച്ചരിച്ചു കഴിഞ്ഞപ്പോൾ ആ പട്ടണങ്ങളോട് ജെറൂസലമിനെ, യൂദായെ, ഇസ്രായേൽ ജനത്തെ ഒന്നടങ്കം താരതമ്യം ചെയ്യുകയാണ് പ്രവാചകൻ തുടർന്ന് ചെയ്യുന്നത്. സോദോമിൻ്റെ അധിപതികളെ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. ഗൊമോറ ജനമേ, നമ്മുടെ ദൈവത്തിൻ്റെ പ്രബോധനങ്ങൾ ശ്രദ്ധിക്കുവിൻ. ജെറൂസലത്ത് ഭരണം നടത്തുന്ന രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും അടങ്ങുന്ന സമൂഹത്തെ സോദോമിൻ്റെ അധിപതികൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ദൈവത്തെ അറിയാത്ത, ദൈവത്തെ നിന്ദിക്കുന്ന, അവഹേളിക്കുന്ന, ദൈവത്തിൽ നിന്ന് അകന്നുപോകുന്ന ജനത്തിന് നേതൃത്വം വഹിക്കുന്നവർ സോദോമിൻ്റെ അധിപതികളാണ്. അധിപതികളും അധീനരും ഒരുപോലെ ദൈവത്തിൽ നകന്നു പോയിരിക്കുന്നു. അതുകൊണ്ട് അവരെ ഗൊമോറ ജനം എന്ന് വിശേഷിപ്പിക്കുന്നു. ഇനി എന്താണ് അവരോട് ചോദിക്കുന്നത്, എന്താണ് അവരോട് പറയുന്നത്? നിങ്ങളുടെ നിരവധിയായ ബലികൾ എനിക്ക് എന്തിന്? മുട്ടാടുകളെ കൊണ്ടുള്ള ദഹനബലികളും കൊഴുത്ത മൃഗങ്ങളുടെ മേധസ്സും എനിക്ക് മതിയായി. കാളകളുടെയോ ആട്ടിൻകുട്ടികളുടെയോ മുട്ടാടിൻ്റെയോ രക്തം കൊണ്ട് ഞാൻ പ്രസാദിക്കുകയില്ല. എൻ്റെ സന്നിധിയിൽ വരാൻ, എൻ്റെ അങ്കണത്തിൽ കാലുകുത്താൻ ഇവ വേണമെന്ന് ആർ നിങ്ങളോട് പറഞ്ഞു? ദൈവത്തെ അറിയുന്നില്ല, ദൈവത്തെ അവഹേളിക്കുന്നു എന്നൊക്കെ പറയുന്നെങ്കിലും ഈ ജനത്തിൻ്റെ ഇടയിൽ വലിയ ദൈവാരാധന നടക്കുന്നുണ്ട് എന്ന കാര്യം പ്രവാചകൻ അംഗീകരിക്കുന്നു. എന്നത്തേക്കാളും കൂടുതലായി ആരാധനകൾ, ഉത്സവാഘോഷങ്ങൾ ജെറൂസലമിൽ അരങ്ങേറുന്നുണ്ട്. ദാവീദിൻ്റെ കാലത്ത് ഉടമ്പടിയുടെ പേടകം ജെറൂസലമിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. അതോടെ ജെറൂസലം ഇസ്രായേൽ ജനത്തിൻ്റെ മതാത്മകമായ സിരാകേന്ദ്രമായി തീർന്നു. അവിടെ മുടങ്ങാതെ ഉത്സവങ്ങളുണ്ട്, ആഘോഷങ്ങളുണ്ട്. സോളമൻ രാജാവ് ദേവാലയം പണിത് കഴിഞ്ഞപ്പോൾ ജെറൂസലേമിന്റെ മഹത്വം വർദ്ധിച്ചു. ആഘോഷങ്ങളും ഉത്സവങ്ങളും എന്നും തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോഴേ ബലിയർപ്പണം ഇല്ലാത്തതുകൊണ്ടല്ല, ആരാധന നടക്കാത്തതുകൊണ്ടല്ല ദൈവം ജനത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. ഈ ആരാധനകളും ബലിയർപ്പണങ്ങളും ഉത്സവാഘോഷങ്ങളും കർത്താവിന് സ്വീകാര്യമല്ലാതായി തീർന്നിരിക്കുന്നു. എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുക. നിങ്ങളുടെ നിരവധിയായ ബലികൾ എനിക്കെന്തിന്? ആത്മാർത്ഥതയില്ലാത്ത, അർപ്പിക്കുന്ന വസ്തുവിൻ്റെ പിന്നിൽ അർപ്പിക്കപ്പെടുന്ന ഹൃദയമില്ലാത്ത ബലികൾ കർത്താവ് സ്വീകരിക്കുകയില്ല. കർത്താവ് ആടിൻ്റെ കൊഴുപ്പ്, കാളയുടെ രക്തം ഇതൊന്നും ഭക്ഷിക്കുന്നില്ല. കർത്താവിന് ആവശ്യം മാംസവും രക്തവും കൊഴുപ്പുമൊന്നുമല്ല. കാളകളുടെയോ ആട്ടിൻകുട്ടികളുടെയോ മുട്ടാടിൻ്റെയോ രക്തം കൊണ്ട് ഞാൻ പ്രസാദിക്കുകയില്ല. ഇവയല്ല ആവശ്യം, ഇവ വേണമെന്ന് ആർ നിങ്ങളോട് പറഞ്ഞു? പുറപ്പാട് പുസ്തകത്തിലും ലേവിയുടെ പുസ്തകത്തിലും ഒക്കെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ബലിയർപ്പണത്തെക്കുറിച്ചുള്ള നിയമങ്ങൾ. പക്ഷേ ഈ ബലിയർപ്പണത്തിനപ്പുറത്ത്, ഈ ബലിയർപ്പണത്തിന് മുമ്പേ നിലനിൽക്കേണ്ട മാനസിക ഭാവം, മനോഭാവം, അതിനാണ് ഊന്നൽ നൽകുന്നത്. വ്യർത്ഥമായ കാഴ്ചകൾ ഇനിമേൽ അർപ്പിക്കരുത്. അർപ്പകനും അർപ്പിത വസ്തുവും തമ്മിൽ ബന്ധമില്ലാതായി തീരുമ്പോൾ, വ്യക്തിയുടെ ആത്മസമർപ്പണത്തിൻ്റെ പ്രതീകമല്ലാതായി മാറുമ്പോൾ അർപ്പിക്കുന്ന വസ്തു അർത്ഥശൂന്യമായി തീരുന്നു. അതുകൊണ്ടാണ് വ്യർത്ഥമായ കാഴ്ചകൾ എന്ന് പറയുക. ധൂപം എനിക്ക് മ്ലേച്ഛ വസ്തുവാണ്. ദിവസം തോറും സുഗന്ധധൂപം അർപ്പിക്കുന്നുണ്ട് ജെറൂസലം ദേവാലയത്തിൽ. സുഗന്ധ ബലിപീഠം തന്നെയുണ്ട്, പക്ഷേ ഇന്ന് അത് ദൈവത്തിന് സ്വീകാര്യമാകുന്നില്ല. പ്രാർത്ഥനകൾ സുഗന്ധധൂപം പോലെ ദൈവസന്നിധിയിലേക്ക് ഉയരുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് പുരോഹിതന്മാർ, ലേവായ പുരോഹിതന്മാർ ബലിപീഠത്തിൽ സുഗന്ധധൂപം അർപ്പിക്കുക. പക്ഷേ ഇന്ന് അത് കർത്താവിന് സ്വീകാര്യമല്ല, മ്ലേച്ഛ വസ്തുവായിരിക്കുന്നു. നിങ്ങളുടെ അമാവാസിയും സാബത്തും സമ്മേളനങ്ങളും, സാബത്ത് തോറും സമ്മേളനങ്ങളുണ്ട്, അമാവാസി ദിവസങ്ങളിൽ പ്രത്യേക ഉത്സവങ്ങളുണ്ട്, അതിനു പുറമെ വിശേഷ അവസരങ്ങളിൽ വീണ്ടും ഉണ്ട് ആഘോഷങ്ങൾ. നിങ്ങളുടെ അനീതി നിറഞ്ഞ ഉത്സവങ്ങൾ എനിക്ക് സഹിക്കാനാവില്ല. അനീതി നിറഞ്ഞ ഉത്സവങ്ങൾ, ഉത്സവത്തിൻ്റെ സമയത്ത് അനീതി നടക്കുന്നത് മാത്രമല്ല, ഈ ഉത്സവം ആഘോഷിക്കുന്നവർ തന്നെ അനീതി പ്രവർത്തിക്കുന്നവരായിത്തീരുന്നു. ബാഹ്യമായ ആഡംബരങ്ങളിലും ആഘോഷങ്ങളിലും ശ്രദ്ധ വധിക്കുമ്പോൾ ആന്തരിക ചൈതന്യം ചോർന്നു പോയിരിക്കുന്നു. ഇല്ലാത്ത ഒരു ആന്തരികതയുടെ ആവരണമായി തീരുന്നു ആർഭാടപൂർണമായ ആഘോഷങ്ങൾ. നിങ്ങളുടെ അമാവാസികളും ഉത്സവങ്ങളും ഞാൻ വെറുക്കുന്നു. അവ എനിക്ക് ഭാരമായിരിക്കുന്നു, അവ എനിക്ക് ദുസ്സഹമായി തീർന്നിരിക്കുന്നു. മൂന്ന് തവണ ആവർത്തിക്കുകയാണ് കൂടുതൽ കൂടുതൽ കഠിനമായി. ഞാൻ വെറുക്കുന്നു, എനിക്ക് ഭാരമായിരിക്കുന്നു, എനിക്ക് ദുസ്സഹമായിരിക്കുന്നു. കർത്താവിന് ഒരു തരത്തിലും സ്വീകാര്യമല്ല ഇപ്രകാരമുള്ള ആഘോഷങ്ങളും ഉത്സവങ്ങളും. നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ നിങ്ങളിൽ മുഖം മറയ്ക്കും. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഉയർത്തുന്ന കരത്തിൻ്റെ ഉള്ളിൽ കാണുന്നത് രക്തമാണ്. ബലിയർപ്പിച്ച മൃഗങ്ങളുടെ രക്തമല്ല ആ കരങ്ങളിലുള്ളത്, പാവപ്പെട്ടവന് ഞെക്കിപ്പിഴിഞ്ഞ രക്തമാണ്. അക്രമത്തിൻ്റെയും അനീതിയുടെയും കറപുരണ്ട കരങ്ങൾ കർത്താവിൻ്റെ മുൻപിലേക്ക് ഉയർത്തുമ്പോൾ ആ കൈകളിൽ നിന്ന് കർത്താവ് മുഖം മറയ്ക്കും. മുഖം മറയ്ക്കുന്നത് എതിർപ്പിൻ്റെ, പ്രതിഷേധത്തിൻ്റെ, തിരസ്കരണത്തിൻ്റെ ഒക്കെ അടയാളങ്ങളാണ്. കർത്താവെ, ഞങ്ങളുടെ നേരെ മുഖം തിരിക്കണമേ എന്ന് പറയാറുണ്ട്. കർത്താവ് കരുണയോടെ കടാക്ഷിക്കണം. നേരെ മുഖം തിരിക്കുന്നത്, കുനിയുന്നത് വാത്സല്യത്തോടെയാണ്. പക്ഷേ മുഖം മറയ്ക്കുന്നത് വെറുപ്പോടെ, തിരസ്കരണത്തിൻ്റെ അടയാളമായി. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല, കാരണം നിങ്ങളുടെ കരങ്ങൾ രക്തപങ്കിലങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ പൊതുവായ ആരോപണങ്ങൾ ഉന്നയിച്ചു. ബലിയർപ്പണത്തിൻ്റെ അഭാവമല്ല, ദേവാലയ സന്ദർശനത്തിന്റെ കുറവുകൊണ്ടല്ല, അനുഷ്ഠാനങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല ദൈവം ജനത്തിന്റെ പ്രാർത്ഥന സ്വീകരിക്കാത്തത്. അവ എത്ര വർദ്ധിച്ചാലും, ആഘോഷങ്ങൾ എത്ര കൂടുതൽ ആഡംബരപൂർണമായാലും അവ കർത്താവിന് സ്വീകാര്യമാവുകയില്ല. കാരണം അതിനാവശ്യമായ അടിസ്ഥാന മനോഭാവം, അടിസ്ഥാന ജീവിതശൈലി ജനത്തിൽ നിലനിൽക്കുന്നില്ല. ഉടമ്പടിയുടെ പ്രമാണമനുസരിച്ച് സമൂഹത്തിൽ നീതിയും വിശ്വസ്തതയും കരുണയും നിലനിൽക്കുന്നുണ്ടെങ്കിലേ ആരാധനയും ആഘോഷങ്ങളും ഉത്സവങ്ങളുമൊക്കെ അർത്ഥവത്താവുകയുള്ളൂ. അതുകൊണ്ട് പ്രവാചകനിലൂടെ കർത്താവ് തുടർന്ന് പറയുകയാണ്, എന്താണ് ചെയ്യേണ്ടത്? അവസ്ഥ ഒട്ടും സ്വീകാര്യമല്ല, ശോചനീയമാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം എന്തു ചെയ്യണം, എങ്ങനെയാണ് ഇതിന് മാറ്റമുണ്ടാവുക? അതിന് ആവശ്യമായ കാര്യങ്ങൾ പൊതുവായി പറയുകയാണ്. 16-ാമത്തെ വാക്യത്തിൽ, നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുവിൻ. ക്ഷാളനങ്ങൾ ധാരാളം നടക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ പട്ടണത്തിൽ പോയിട്ട് തിരിച്ചു വന്നാൽ കൈകാലുകൾ കഴുകുക, മുഖം കഴുകുക, വായ കഴുകുക, ദേവാലയത്തിൽ തന്നെ പുരോഹിതന് കഴുകാൻ, കഴുകി ശുദ്ധീകരിക്കാനായിട്ടുള്ള ക്ഷാളന പാത്രങ്ങളുണ്ട്. അനേകം ക്ഷാളനങ്ങൾ നടക്കാറുണ്ട്. ഇപ്രകാരമുള്ള ബാഹ്യമായ കഴുകലുകളെ കുറിച്ചല്ല പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കഴുകി ശുദ്ധമാക്കണം. നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുവിൻ. എങ്ങനെയാണ് കഴുകുക? നിങ്ങൾ ദുഷ്കർമ്മങ്ങൾ എൻ്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളയുവിൻ. എന്താണ് ഈ ദുഷ്കർമ്മങ്ങൾ? തുടർന്ന് നമ്മൾ കാണുന്നതാണ്, ദുഷ്കർമ്മങ്ങൾ നീക്കിക്കളയുവിൻ, അകൃത്യങ്ങൾ അവസാനിപ്പിക്കുവിൻ, നന്മ പ്രവർത്തിക്കാൻ ശീലിക്കുവിൻ, നീതി അന്വേഷിക്കുവിൻ, മർദ്ദനം അവസാനിപ്പിക്കുവിൻ, അനാഥരോട് നീതി ചെയ്യുവിൻ, വിധവകൾക്ക് വേണ്ടി വാദിക്കുവിൻ. സമൂഹത്തിൻ്റെ ഏറ്റവും താഴേക്കിടയിലുള്ള അവഗണിക്കപ്പെട്ടവരാണ് അനാഥരും വിധവകളും. അവരെ സംരക്ഷിക്കാനായിട്ട് ആരുമില്ല ദൈവമല്ലാതെ. അപ്പോൾ ദൈവത്തിൽ മാത്രം ആശ്രയിക്കാൻ കഴിയുന്ന അനാഥരും വിധവകൾക്കും എപ്രകാരം നീതി കൊടുക്കുന്നു, അതാണ് സമൂഹത്തിലെ നീതിയുടെ മാനദണ്ഡം. വിധവകൾക്ക് വേണ്ടി വാദിക്കുവിൻ, അനാഥരോട് നീതി ചെയ്യുവിൻ. ഇപ്രകാരം നീതി പ്രവർത്തിക്കാൻ സാധിക്കുമെങ്കിൽ കർത്താവ് പറയും, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടും ചെമ്മപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്ണയുള്ളതായിത്തീരും. സമൂഹത്തിൽ നീതി പ്രവർത്തിക്കാൻ തയ്യാറാകുന്നെങ്കിൽ, ധാർമ്മികമായി ജീവിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ, അപ്പോഴ് കർത്താവുമായി രമ്യതയുണ്ടാകും. അപ്പോൾ ബലിപീഠത്തിൽ ബലിയർപ്പണങ്ങൾ അർത്ഥവത്താകും. അപ്പോൾ ഉത്സവാഘോഷങ്ങൾ സന്തോഷപൂർണമായ ആഘോഷത്തിൻ്റെ അവസരങ്ങളാവും. ദൈവവുമായുള്ള രമ്യതയുടെ അവസരങ്ങളായിത്തീരും അത്. നിങ്ങളുടെ പാപങ്ങൾ കടും ചെമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളവയായിത്തീരും. അവ രക്തവർണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. ദൈവം ശുദ്ധീകരിക്കും. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ വാളിനിരയായിത്തീരും. കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. സമൂഹത്തിലെ അധർമ്മങ്ങളും അക്രമങ്ങളും പൊതുവായി എടുത്തു കാണിച്ച് മാനസാന്തരത്തിന് ആഹ്വാനം ചെയ്തതിന് ശേഷം പ്രവാചകൻ വീണ്ടും കുറച്ചുകൂടി വിശദമായിട്ട് ആ സമൂഹത്തിലേക്ക് നോക്കുകയാണ്. 1-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം, വിശ്വസ്ത നഗരം വേശ്യയായി തീർന്നതെങ്ങനെ? നീതിയും ധർമ്മവും കുടികൊണ്ടിരുന്ന അവളിൽ ഇന്ന് കൊലപാതകികളാണ് വസിക്കുന്നത്. വിശ്വസ്ത നഗരം, ദൈവം തൻ്റെ ഭവനമായി, തൻ്റെ സഭയായി, തൻ്റെ മണവാട്ടിയായി സ്വീകരിച്ചതാണ് ജെറൂസലമിനെ. ജെറൂസലം ഒരു കന്യകയായി ചിത്രീകരിക്കപ്പെടുന്നു, വിശ്വസ്തയായ ഒരു കന്യക. ദൈവജനം ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്നതിലൂടെയാണ് ഈ കന്യകയുടെ വിശ്വസ്തത തെളിയുക. അപ്പോൾ ദൈവത്തിൻ്റെ പ്രമാണമനുസരിച്ച് ദൈവത്തെ മാത്രം ആരാധിച്ചിരുന്ന ഒരു സമൂഹത്തിൽ വിശ്വസ്തതയുണ്ടായിരുന്നു, അവൾ കന്യകയായിരുന്നു. പക്ഷേ ഇന്ന് ആ നഗരം വിശ്വസ്തത നഷ്ടപ്പെട്ട ഒരു വേശ്യയെ പോലെയായി തീർന്നിരിക്കുന്നു. വിശ്വസ്ത നഗരം വേശ്യയായി തീർന്നതെങ്ങനെ? നീതിയും ധർമ്മവും കുടികൊണ്ടിരുന്ന അവളിൽ ഇന്ന് കൊലപാതകികളാണ് വസിക്കുന്നത്. അക്രമവും കൊലപാതകവും നാട്ടുനടപ്പായി തീർന്നിരിക്കുന്നു. അത് കൂടുതൽ വിശദമാക്കുകയാണ്, എന്താണ് ഇവളെ വേശ്യയാക്കി തീർത്തത്? നിന്റെ വെള്ളി കിട്ടമായി തീർന്നിരിക്കുന്നു, നിന്റെ വീഞ്ഞിൽ വെള്ളം കലർത്തിയിരിക്കുന്നു. മായം ചേർക്കാത്ത ഒന്നും കിട്ടാനില്ല. ഭക്ഷണമല്ല മരുന്നിൽ പോലും മായം ചേർക്കുന്ന ഒരു സമൂഹം. ഇന്നത്തെ സമൂഹവുമായി വളരെയേറെ സാമ്യമുണ്ട് യേശയ്യായുടെ വിമർശനത്തിൽ കാണുന്ന ജെറൂസലത്തിൻ്റെ അവസ്ഥ. നിന്റെ പ്രഭുക്കന്മാർ കലഹപ്രിയരാണ്, പരസ്പരം ഐക്യത്തിൽ കഴിയുകയല്ല ഭിന്നിക്കുന്ന കലഹിക്കുന്ന നേതാക്കന്മാർ. അവർ കള്ളന്മാരോട് കൂട്ടുചേരുന്നു. കള്ളന്മാരോട് കൂട്ടുചേർന്ന് സമ്പത്തുണ്ടാക്കുന്നവർ സമൂഹത്തിലെ മാന്യന്മാരായി നേതാക്കന്മാരായി പരിഗണിക്കപ്പെടുന്നു. സകലരും കോഴ കൊതിക്കുന്നു, സമ്മാനത്തിൻ്റെ പിന്നാലെ പായുന്നു. ഇതാണ് സമൂഹത്തിൻ്റെ അവസ്ഥ. ഏതു വിധേനയും പണമുണ്ടാക്കണം, അത് കഴിയുന്നതും വേഗമുണ്ടാക്കണം. മാർഗം ഏതുമായിക്കൊള്ളട്ടെ, പണം സമ്പാദിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിൽ മാന്യന്മാരായി. അന്നും അതിലുപരി ഇന്നും സമൂഹത്തിൻ്റെ അവസ്ഥ ഇതാണ്. ഏഷ്യയിലൂടെ ദൈവം നമ്മോടാണ് സംസാരിക്കുക. ബി സി 8-ാം നൂറ്റാണ്ടിൽ യൂദാജനത്തോട് പറഞ്ഞ കാര്യം ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ വസിക്കുന്ന ആധുനിക മനുഷ്യനോടും കർത്താവ് പറയുകയാണ്. കോഴയും കള്ളക്കടത്തും മായം ചേർക്കലും സീമാതീതമായി ഇരിക്കുന്നു. സകലരും സമ്മാനത്തിൻ്റെ പിന്നാലെ പായുന്നു. അവർ അനാഥരുടെ പക്ഷത്ത് നിൽക്കുകയോ വിധവകളുടെ അവകാശം പരിഗണിക്കുകയോ ചെയ്യുന്നില്ല. സ്വത്ത് സമ്പാദിക്കുന്നു എന്നതല്ല പ്രശ്നം. രണ്ട് രൂക്ഷമായ പ്രശ്നങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. ഒന്ന്, അക്രമത്തിലൂടെ, അനീതിയിലൂടെ, കള്ളത്തരത്തിലൂടെ, കരിഞ്ചന്തയിലൂടെ, കോഴയിലൂടെ സമ്പാദിക്കുന്ന സ്വത്ത്. രണ്ട്, ചുരുക്കം പേര് ഇപ്രകാരം സ്വത്ത് മുഴുവൻ കൈയടക്കാനുള്ള ശ്രമിക്കുമ്പോൾ ഭൂരിഭാഗം പേരും അനാഥരാകുന്നു, ദാരിദ്ര്യത്തിൽ ആണ്ടുപോകുന്നു. ഇങ്ങനെ ദാരിദ്ര്യത്തിലേക്ക് ആണ്ടുപോകുന്നവരുടെ ഇല്ലായ്മയിൽ നിന്ന് വീണ്ടും സ്വത്ത് സമ്പാദിക്കാൻ ശ്രമിക്കുന്ന അല്ലാതെ താഴ്ന്നുപോകുന്നവരെ ഉയർത്താനുള്ള ശ്രമങ്ങളൊന്നും നടക്കുന്നില്ല. അവർ അനാഥരുടെ പക്ഷത്ത് നിൽക്കുകയോ വിധവകളുടെ അവകാശം പരിഗണിക്കുകയോ ചെയ്യുന്നില്ല. മടങ്ങിവരവിൻ്റെ വ്യക്തമായ അടയാളം, മാനസാന്തരത്തിൻ്റെ ദൃശ്യമായ അടയാളം എന്താണെന്ന് 1:17 പറഞ്ഞു വെച്ചായിരുന്നു. വിധവകൾക്ക് വേണ്ടി വാദിക്കുവിൻ, അനാഥരോട് നീതി ചെയ്യുവിൻ. ഇതില്ലാത്ത സാഹചര്യത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് വലിയ നാശമാണ്. നാശത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ പലതവണ ആവർത്തിക്കുന്നുണ്ട്. നമുക്ക് ആദ്യത്തേത് കാണാം, 24-ാമത്തെ വാക്യം. അതിനാൽ സൈന്യങ്ങളുടെ കർത്താവ് ഇസ്രായേലിൻ്റെ ശക്തനായ ദൈവൻ അരുളി ചെയ്യുന്നു, എൻ്റെ ക്രോധം എൻ്റെ ശത്രുക്കളുടെ മേൽ ഞാൻ ചുരിയും, എൻ്റെ വൈരികളോട് ഞാൻ തന്നെ പ്രതികാരം ചെയ്യും. നിങ്ങൾ എൻ്റെ ജനമാണ്, എൻ്റെ സ്വന്തം ജനമാണ് എന്ന് പറഞ്ഞ ആ ഇസ്രായേൽ ജനത്തെ ഇന്ന് ശത്രുവായി വൈരിയായാണ് ദൈവം കാണുക. അവിടുത്തെ പ്രമാണങ്ങൾ ധിക്കരിച്ച് അനീതി സമൂഹത്തിൽ നടപ്പാക്കിയതുകൊണ്ട് ചൂളയിൽ എന്ന പോലെ ഉരുക്കി നിന്നെ ശുദ്ധി ചെയ്യും, നിന്നിൽ കലർന്നിരിക്കുന്ന വിലകെട്ട ലോഹം ഞാൻ നീക്കിക്കളയും. അങ്ങനെ ഒരു ശുദ്ധീകരണം നടക്കും. ഇതാണ് ദൈവം അരുളി ചെയ്യുന്നത്. ജനത്തിൻ്റെ അകൃത്യങ്ങളിലേക്ക് ധാരാളം സൂചനകൾ 1-ാമത്തെ ഭാഗത്ത് കാണും. 3-ാമത്തെ അധ്യായത്തിൽ 4, 5, 6 വാക്യങ്ങൾ. ഞാൻ ബാലന്മാരെ അവരുടെ രാജാക്കന്മാരാക്കും, ശിശുക്കൾ അവരെ ഭരിക്കും, ജനം പരസ്പരം പീഡിപ്പിക്കും, ഓരോരുത്തരും തൻ്റെ കൂട്ടുകാരനെയും അയൽക്കാരനെയും ചൂഷണം ചെയ്യും, യുവാക്കൾ വൃദ്ധരെയും അധമൻ മാന്യനെയും അപമാനിക്കും. ഒരുവൻ തൻ്റെ പിതൃഭവനത്തിൽ പ്രവേശിച്ച് സഹോദരനെ പിടിച്ചു നിർത്തി പറയും, നിനക്കൊരു മേലങ്കിയുണ്ട്, നീ ഞങ്ങളുടെ നേതാവാകുക, ഈ നാശക്കൂമ്പാരം നിന്റെ അധീനതയിലായിരിക്കും. പണമുള്ളവനെ നേതാവാക്കുക, മറ്റ് യാതൊരു ധാർമ്മിക മാനങ്ങളുമില്ലാതെ, ആ വ്യക്തിയുടെ കഴിവുകളെക്കുറിച്ചോ ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ചോ യാതൊരു ചിന്തയുമില്ലാതെ പണമുണ്ട് എന്നതിന് പേരിൽ മാത്രം നേതാവാക്കുന്നതിൻ്റെ ചിത്രീകരണമാണ്. നിനക്കൊരു മേലങ്കിയുണ്ട്, നീ ഞങ്ങളുടെ നേതാവായിരിക്കുക. ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന അവസ്ഥയെക്കുറിച്ച് പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്യുകയാണ്. ഇങ്ങനെ പണമുള്ളവൻ്റെ ജീവിതാവസ്ഥ എന്താണ്? 3-ാമത്തെ അധ്യായം 16 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ ജെറൂസലമിൻ്റെ ആഡംബര പ്രിയത്തെക്കുറിച്ച് പ്രവാചകനിലൂടെ പറയുന്നതാണ്. സിയോൻ പുത്രിമാർ, ഗർവിഷ്ഠരും ഞെളിഞ്ഞു നടക്കുന്നവരും കടക്കണ്ണെറിയുന്നവരും പാദസരം കുലുക്കി അലസഗമനം ചെയ്യുന്നവരുമാണ്. കർത്താവ് അവരുടെ ശിരസ് ചിരങ്ങ് കൊണ്ട് നിറയ്ക്കും, അവരെ നഗ്നരാക്കും. അന്ന് കർത്താവ് അവരുടെ പാദസരത്തിൻ്റെ അലങ്കാരവും തലമുടി നാടയും കിരീടവും കുണ്ടലവും വളയും കണ്ഠപടവും ശിരോവസ്ത്രവും തോൾവളയും അരപ്പട്ടയും സുഗന്ധചിമിഴും ഏലസും മുദ്രമോതിരവും മൂക്കുത്തിയും വിലപിടിച്ച വസ്ത്രവും മേലങ്കിയും കുപ്പായവും ചെറുസഞ്ചിയും ലോലമായ വസ്ത്രവും പട്ടുവസ്ത്രവും തലപ്പാവും മൂടുപടവും എടുത്തുമാറ്റും. സമൂഹത്തിൻ്റെ ആർഭാടത്തിൻ്റെ ഉപഭോഗ സംസ്കാരത്തിൻ്റെ ചിത്രമാണിവിടെ. ഭൂരിഭാഗവും പട്ടിണിയിൽ നരകിക്കുമ്പോൾ, ഒരു നേരത്തേക്ക് വിശപ്പടക്കാൻ പോലും ആഹാരം കിട്ടാത്ത സാഹചര്യത്തിൽ, വലിയ ആർഭാടത്തിൽ കഴിയുന്ന ഒരു സമൂഹത്തിൻ്റെ ചിത്രം. എന്താണ് അവർക്ക് വരാൻ പോകുന്നത്? പരിമളത്തിന് പകരം ദുർഗന്ധം, അരപ്പട്ടയ്ക്ക് പകരം കയർ, പിന്നിയ തലമുടിക്ക് പകരം കഷണ്ടി, വിലപിടിപ്പുള്ള പുറങ്കുപ്പായത്തിന് പകരം ചാക്ക്, സൗന്ദര്യത്തിന് പകരം അവമതി. ദൈവത്തിൻ്റെ ശിക്ഷാവിധി അറിയിക്കുകയാണ്. 5-ാമത്തെ അധ്യായത്തിൽ ഇസ്രായേൽ ജനത്തെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടമായി, കർത്താവ് പ്രത്യേകം തിരഞ്ഞെടുത്ത് കൃഷി ചെയ്ത പ്രതീക്ഷയോടെ കാത്തുപാലിച്ച മുന്തിരിത്തോട്ടമായി ചിത്രീകരിച്ചു. 5-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ. അതിനുശേഷം പറയുകയാണ്, സൈന്യങ്ങളുടെ കർത്താവിന്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഭവനമാണ്. യൂദാ ജനമാണ് അവിടുന്ന് ആനന്ദം കൊള്ളുന്ന കൃഷി. നീതിക്കു വേണ്ടി അവിടുന്ന് കാത്തിരുന്നു, ഫലമോ രക്തച്ചൊരിച്ചിൽ. ധർമ്മനിഷ്ഠയ്ക്ക് പകരം നീതി നിഷേധിക്കപ്പെട്ടവരുടെ നിലവിളി. നീതി നിഷേധിക്കപ്പെട്ടവരുടെ നിലവിളി ഉയരുന്ന സമൂഹത്തിൽ ദൈവത്തിന്റെ വചനം എപ്രകാരമാണ് യാഥാർത്ഥ്യമാവുന്നത്? പ്രവാചകൻ പ്രഘോഷിക്കുന്നത് 5:8-25 വാക്യങ്ങളിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. ദുരിതം ദുരിതം എന്ന് പറഞ്ഞുകൊണ്ട് 6 ദുരിതങ്ങൾ ഇവിടെയും 7-10 വാക്യങ്ങളിലും കാണും. 1-2 സൂചനകൾ മാത്രം. മറ്റാർക്കും വസിക്കാൻ ഇടം കിട്ടാത്ത വിധം വീടോട് വീട് ചേർത്ത്, വയലോട് വയൽ ചേർത്ത്, അതിൻ്റെ മധ്യേ തനിച്ചു വസിക്കുന്നവർക്ക് ദുരിതം. സ്വത്ത് സമ്പാദിക്കുന്നതിലൂടെ ഭാവി സുരക്ഷിതമാക്കാമെന്ന് വിചാരിക്കുന്നവർക്ക് തെറ്റുപറ്റുന്നു എന്നാണ് ഇവിടെ പറയുക. മറ്റാർക്കും വസിക്കാനിടം കിട്ടാത്ത വിധം മറ്റുള്ളവരുടെ സ്വത്ത് കൂടി സ്വന്തമാക്കി എല്ലാം തനിക്കു വേണ്ടി മാത്രം സൂക്ഷിച്ച് അനേകരെ ഭൂരിഭാഗത്തെ വഴിയാധാരമാക്കുന്ന ധനികർക്ക് കർത്താവ് നൽകാൻ പോകുന്നത് ഇതാണ്. അനേകം മന്ദിരങ്ങൾ നിർജ്ജനമായി കിടക്കും, മനോഹരമായ മാളികകൾ വസിക്കാൻ ആളില്ലാതെ ശൂന്യമായി കിടക്കും. രാജകൊട്ടാരങ്ങൾക്ക് സമാരമായ മാളികകൾ കെട്ടിപ്പടുത്തതിന് ശേഷം ജീവിക്കാൻ ആളില്ലാതെ അനാഥമായി കിടക്കുന്ന മന്ദിരങ്ങൾ നമ്മുടെ നാട്ടിലും ഇന്ന് വിരളമല്ല. 2-ാമത്തേത്, ലഹരിയുടെ പിന്നാലെ ഓടാൻ വേണ്ടി അതിരാവിലെ ഉണരുകയും വീഞ്ഞുകുടിച്ചു മദിക്കാൻ വേണ്ടി ഉറങ്ങാതിരിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. മദ്യപാനം, മതിരോത്സവം, അത് ഒരിക്കലും നന്മയിലേക്ക് നയിക്കുകയില്ല. 3-ാമത്തേത്, 5:18 നുണയുടെ കയറുകൊണ്ട് അകൃത്യത്തെ വലിച്ചിഴയ്ക്കുന്നവരെ ദുരിതം. വീണ്ടും, തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്നവർക്ക് ദുരിതം. 23-ാമത്തെ വാക്യത്തിൽ, കൈക്കൂലി വാങ്ങി കുറ്റവാളിയെ മോചിപ്പിക്കുകയും നിരപരാധർക്ക് നീതി നിഷേധിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. കർത്താവിൻ്റെ പ്രമാണങ്ങൾ ലംഘിച്ച് സമൂഹത്തിൽ അക്രമത്തിനും അനീതിക്കും നേതൃത്വം നൽകുന്നവർ കർത്താവിൻ്റെ തന്നെ ക്രോധത്തിന് ഇരയായിത്തീരും. ഇതാണ് രത്നചുരുക്കം. 10:1-2 ഇങ്ങനെ കാണും, പാവപ്പെട്ടവർ നീതി നിഷേധിക്കുന്നതിനും എൻ്റെ ജനത്തിലെ എളിയവൻ്റെ അവകാശം എടുത്തു കളയുന്നതിനും വിധവകളെ കൊള്ളയടിക്കുന്നതിനും അനാഥരെ ചൂഷണം ചെയ്യുന്നതിനും വേണ്ടി അനീതി നിറഞ്ഞ വിധി പ്രസ്താവിക്കുന്നവർക്കും മർദ്ദനമുറകൾ എഴുതിയുണ്ടാക്കുന്നവർക്കും ദുരിതം. ഒരു രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങൾ മുഴുവനും ഉപയോഗിച്ചുകൊണ്ട് പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുന്നതിനെതിരെയാണ് യേശയ്യയിലൂടെ കർത്താവ് സംസാരിക്കുക. നിയമ സംഹിതകൾ തന്നെ പാവപ്പെട്ടവന് സംരക്ഷണം നൽകാത്തതായി തീരുമ്പോൾ അത് കർത്താവിന് വിരുദ്ധമായി, ദൈവഹിതത്തിന് വിരുദ്ധമായി തീരുന്നു. ഇങ്ങനെയുള്ളവർ ദൈവത്തിൻ്റെ ക്രോധം അഥവാ ദൈവത്തിൻ്റെ നീതി നേരിട്ട് അറിയേണ്ടി വരും, അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് 13, 14, 15 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമ്മൾ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. കർത്താവ് ന്യായം വിധിക്കാൻ ഒരുങ്ങുന്നു, തൻ്റെ ജനത്തെ വിധിക്കാൻ എഴുന്നേൽക്കുന്നു. കർത്താവ് തൻ്റെ ജനത്തിൻ്റെ ശ്രേഷ്ഠന്മാരെയും രാജാക്കന്മാരെയും വിധിക്കുന്നു. നിങ്ങളാണ് മുന്തിരിത്തോട്ടം നശിപ്പിച്ചവർ, പാവപ്പെട്ടവരെ കൊള്ളയടിച്ച വസ്തുക്കൾ നിങ്ങളുടെ ഭവനത്തിലുണ്ട്. എൻ്റെ ജനത്തെ ഞെരുക്കാനും പാവപ്പെട്ടവരുടെ തലചതയ്ക്കാനും നിങ്ങൾക്കെന്തു കാര്യം? സൈന്യങ്ങളുടെ ദൈവമായ കർത്താവാണ് അരുളി ചെയ്യുന്നത്. ദൈവം എല്ലാവരുടെയും ദൈവമാണ്, പ്രത്യേകിച്ചും പാവപ്പെട്ടവരുടെ. പുറപ്പാട് സംഭവത്തിലൂടെ മുതൽ ഇങ്ങോട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു ചിത്രമാണ് ദൈവത്തിൻ്റെ ചിത്രം. നിലവിളി കേൾക്കുന്നവൻ്റെ ചിത്രം, കണ്ണീരൊപ്പുന്നവൻ്റെ ചിത്രം. ആ ചിത്രത്തിന് മുമ്പിൽ ദൈവം ആവശ്യപ്പെടുന്നത് നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, അനാഥർക്കു വേണ്ടി വാദിക്കുക, വിധവകൾക്ക് വേണ്ടി നിലകൊള്ളുക, സമൂഹത്തിൽ എല്ലാവർക്കും നീതി ലഭിക്കണം, അതാണ് ദൈവം ആവശ്യപ്പെടുക. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, നീതിനിഷ്ഠമായ ഒരു ജീവിതം നയിക്കുന്നതിന്, എല്ലാവർക്കും ശാന്തിയും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകുന്നതിന് ആവശ്യമായ നിയമങ്ങൾ അവിടുന്ന് ഞങ്ങൾക്ക് നൽകി. അങ്ങ് നീതിയുടെ ദൈവമാണെന്ന്, ആ നീതി പ്രവർത്തിക്കുന്നതിലൂടെ വിശുദ്ധരായി ജീവിക്കാൻ ആവശ്യപ്പെടുന്ന ദൈവമാണെന്ന് യേശയ്യ പ്രവാചകനിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു. കർത്താവ്, പലപ്പോഴും അറിഞ്ഞും അറിയാതെയും അനീതി പ്രവർത്തിക്കുന്നവരും അനീതിക്കിരയാകുന്നവരുമാണ് ഞങ്ങൾ. കർത്താവേ, ഞങ്ങളുടെ സമൂഹത്തിൽ അങ്ങയുടെ വിശുദ്ധി വീണ്ടും പ്രകടമാക്കണമേ. ഞങ്ങൾക്കെല്ലാവർക്കും നീതി ബോധം നൽകണമേ. നീതിയുടെ ഫലമാണ് സമാധാനമെന്ന് അവിടെ ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന അവിടുന്ന് കേട്ടുകൊള്ളണമേ. ആമേൻ.